ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sud.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
അപ്പാനിയാശ്രയം ഇപ്പാരിലേഴക്ക് കൈപ്പേറിടുന്നിതാ ജീവിതം. അപ്പാനിയാശ്രയം ഇപ്പാരിലേഴക്ക് കൈപ്പേറിടുന്നിതാ ജീവിതം. സ്വരമായി വാഴുവാൻ വീടില്ലേ നിക്കിഹേ നിത്യമാ. കൂടുണ്ടു പക്ഷിക്ക് സ്വരമായി വാഴുവാൻ വീടില്ലേ നിക്കിഹേ നിത്യമാ. സ്വർപുരിയിൽ നിത്യ വീടഹോ അപ്പാനിയാശ്രയം ഇപ്പാരിലേഴക്ക് കൈപ്പേറിടുന്നിതാ ജീവിതം. അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞാലും തള്ളാതെ പോറ്റുന്നോരപ്പനേ. അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞാലും തള്ളാതെ പോറ്റുന്നോരപ്പനെ, തന്തികയണച്ചിടന്നെ നീ അപ്പാ നീ ആശ്രയം, ഇപ്പാരിലേഴയ്ക്ക് കൈപ്പേറിടുന്നിതാ ജീവിതം.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമ്മാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളെ അറിയിക്കുവാൻ, നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ യേശു കർത്താവ് എനിക്ക് അവസരം നൽകിയതിനിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ ഒരു സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ ഈ സന്ദേശം ആദ്യമായിട്ടാണ് ഇന്ന് കേൾക്കുവാൻ ഇടയായത് എങ്കിൽ നിങ്ങൾക്കും സ്വാഗതം. എന്നും കേൾക്കാൻ, വീണ്ടും കേൾക്കാൻ, ഇതേ സമയത്ത് ഒത്തുചേരുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം ഇന്നത്തെ ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, അങ്ങയുടെ ശക്തി ഈ ലോകത്തെ ജയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാൻ ഇന്നത്തെ തിരുവചന ധ്യാനം കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ശക്തിയാലല്ല, അങ്ങയുടെ ശക്തിയാൽ ഈ ലോകത്തിൽ ജീവിക്കുവാനും ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളെ ചെറുക്കുവാനും തോൽപ്പിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളോടുകൂടെ ഇന്ന് അങ്ങയുടെ സാന്നിധ്യത്തെ അങ്ങ് ഒരുക്കുമാറാകണമേ, കടന്നു വരയണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. 1 യോഹന്നാൻ 5:4 ന്യായാധിപന്മാരുടെ പുസ്തകം 13-16 അധ്യായങ്ങളിൽ അതിലെ പ്രതിപാദ്യ പുരുഷനായ ശിംശോനെ സംബന്ധിച്ച് നാം കഴിഞ്ഞ ഒരു ദിവസം ചിന്തിച്ചിരുന്നു. വലിയ വീര ശൂര പരാക്രമങ്ങൾ നടത്തിയ ചരിത്രമാണ് ശിംശോനുള്ളത്. വലിയ ജനക്കൂട്ടങ്ങൾക്കെതിരായി പോലും ഓടിച്ചെല്ലുവാനും അവരെ എതിരിടുവാനും തക്കവിധം ധൈര്യശാലിയും, എന്തിനു പറയുന്നു, വന്യമൃഗങ്ങളെ, സിംഹങ്ങളെ പോലും എതിരിട്ട് അവയെ വലിച്ചു കീറി കൊല്ലുവാനും ശിംശോന് സാധിച്ചിട്ടുണ്ട്. പുറമേയുള്ള സിംഹങ്ങളെ വലിച്ചു കീറി കൊല്ലുവാൻ ശിംശോന് കഴിഞ്ഞുവെങ്കിലും തിന്മയുടെ സിംഹങ്ങളെ വലിച്ചു കീറുവാനോ അതിനെ എതിരിടുവാനോ പലപ്പോഴും ശിംശോന് സാധിച്ചില്ല. തിന്മയുടെ സിംഹങ്ങൾ ശിംശോനെ എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് ദൈവത്തിലുള്ള വിശ്വാസവും ആത്മനിയന്ത്രണവും ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പും വളരെ ആവശ്യമുള്ള ഘടകങ്ങളാണെന്ന് ശിംശോന്റെ ജീവിത പാഠം നമുക്ക് നൽകുന്നു. നമ്മുടെ ഉള്ളിലെ തിന്മകളെ നമ്മൾ നശിപ്പിക്കുകയും നമ്മിൽ നന്മകളെ തന്നെ നിലനിർത്തുവാൻ ശ്രമിക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മിലുള്ള തിന്മകൾ നമ്മെ നശിപ്പിച്ചു കളയും എന്ന ഒരു പാഠം കൂടെ ശിംശോന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നു. ശിംശോന്റെ ജീവിതകഥയുടെ ആകത്തുക ഒന്ന് പറഞ്ഞതിനു ശേഷം ഇന്ന് നമുക്ക് തിരുവചന ധ്യാനം അവസാനിപ്പിക്കാം എന്ന് ഞാൻ കരുതുന്നു. ശിംശോന്റെ ജീവിതം എന്ന് പറയുന്നത് ഉയർച്ച താഴ്ചകളുടെ ഒരു വേലിയേറ്റം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ഉന്നതിയും പരാജയവും അതിൻ്റെ പരമ്പരയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സ്വയമായി ആഹ്ലാദിക്കുവാൻ ശ്രമിച്ചതായ സ്വന്ത ജീവിത സാഹചര്യങ്ങളെ സ്വന്തം ഇഷ്ടത്തിന് വിനിയോഗിച്ചതിലൂടെ ദൈവീകമായ ഉത്തരവാദിത്വത്തെ മറന്നുപോയ ഒരു വ്യക്തിയുടെ ജീവിതം കൂടിയാണ്, ജീവചരിത്രം കൂടിയാണ് ശിംശോന്റേത്. എങ്കിലും പുതിയ നിയമം അവനെ പഴയ നിയമ വിശ്വാസികളുടെ വിശ്വാസ വീരന്മാരുടെ കൂട്ടത്തിൽ പ്രതിഷ്ഠിക്കുന്നു. എബ്രായ പുസ്തകം 11:32 വാക്യം വായിക്കുമ്പോൾ ബാരാക്ക്, ഇഫ്താഹ്, ദാവീദ്, ഷമുവേൽ തുടങ്ങിയ വിശ്വാസ വീരന്മാരുടെ പേരുകളോടൊപ്പം ശിംശോന്റെ പേരും നമ്മൾ കൂട്ടി വായിക്കുകയാണ്. 34 വാക്യം നമ്മൾ വായിക്കുമ്പോൾ തീയുടെ ബലം കൊടുത്തു, വാളിന്റെ വായിക്കു തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു എന്നുള്ളതായിട്ടുള്ള വീര്യ പ്രവർത്തികൾ ചെയ്ത വീരപുരുഷന്മാരുടെ പട്ടികയിൽ ശിംശോൻ ബലഹീനതയാൽ ശക്തരാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയാണ്. ശിംശോന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, ഒന്നാമതായി ഉയർന്ന പ്രതീക്ഷയിൽ നിന്ന് നിരാശയിലേക്ക് പോയ ഒരു വ്യക്തിയാണ് ശിംശോൻ. വലിയ പ്രതീക്ഷയോടുകൂടി അവന്റെ മാതാപിതാക്കൾ അവനെ ദൈവത്തിൽ നിന്നും സ്വീകരിച്ചു. ദൂതന്മാർ അവന്റെ ജനനത്തെക്കുറിച്ച് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടതായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുക്കുകയുണ്ടായി. ആ കുട്ടിയെ എങ്ങനെ വളർത്തണം, എങ്ങനെ ജനിക്കും, എങ്ങനെ വളർത്തണം, എങ്ങനെ അവനെ പരിശീലിപ്പിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചെല്ലാം വ്യക്തമായ ധാരണ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. അവർ അതിനനുസരിച്ച് അവരെ വളർത്തുകയും ചെയ്തു. അവനിലൂടെ ദൈവം ഫെലിസ്ത്യരായിരിക്കുന്ന ഒരുപറ്റം ആളുകൾ, ശത്രുക്കളായിട്ട് എപ്പോഴും ഇസ്രായേൽ മക്കളെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളെ തോൽപ്പിക്കുവാനും അവരെ എതിരിടുവാനുമുള്ള ശക്തിയും നേതൃത്വവും പാഠവും ശിംശോൻ ഉണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു. കുട്ടിയെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ അവർ സ്വീകരിച്ച് നടപ്പിലാക്കുവാൻ അവർ ശ്രമിച്ചു. ഉദാഹരണത്തിന്, ആ കുട്ടിയെ വീഞ്ഞിൻ്റെതായിട്ടുള്ള രുചി മനസ്സിലാക്കുവാൻ അനുവദിക്കാതെ, മുടി വെട്ടിക്കളയാതെ അവനെ ഒരു നാസീർ വ്രതസ്ഥനായി വളർത്തിക്കൊണ്ടുവന്നു. ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും, അവനിലൂടെ ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള പ്രതീതി ആളുകൾക്കുണ്ടാക്കുവാൻ അതുവഴി ഇടയായിരുന്നു. ശിംശോൻ ശാരീരികമായി ശക്തനായി വളർന്നുവെങ്കിലും അവൻ ആത്മീയമായും ധാർമ്മികമായും ദുർബലത്തോടു അല്ലെങ്കിൽ ദൗർബല്യത്തോടുകൂടിയാണ് അവൻ വളർന്നു വന്നത്. ഉയർന്ന പ്രതീക്ഷയുടെ മുകളിൽ നിന്നും നിരാശയുടെ കുഴിയിലേക്ക് വീണു പോകുവാൻ ഇടയായി. പ്രിയരെ, തൻ്റെ വ്യക്തിത്വത്തിൻ്റെ വൈകാരിക വശങ്ങൾ നിയന്ത്രിച്ച് അവൻ തീരുമാനങ്ങൾ എടുക്കുകയും ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവൻ്റെ വീര്യപ്രവർത്തികൾ ഇതിഹാസങ്ങളായി മാറുമായിരുന്നു. എങ്കിലും അവനെ ഒരു മാതൃകയായി എടുക്കുവാൻ തക്കവണ്ണം ചില ഗുണങ്ങൾ ഇസ്രായേൽ ജനതയ്ക്ക് ബാക്കിയുണ്ടായിരുന്നു. അവൻ ഇസ്രായേലിൻ്റെ ന്യായാധിപനായി പ്രവർത്തിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും വിഗ്രഹവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കാര്യത്തിൽ എപ്പോഴും കർത്താവിനോട് വിശ്വസ്തനായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അവസാനം തൻ്റെ തെറ്റുകളെ, തൻ്റെ പാപത്തെ മനസ്സിലാക്കിയപ്പോൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചവനായിരുന്നു ശിംശോൻ. കർത്താവിനോട് വിശ്വസ്തനായിരുന്നുവെങ്കിൽ ശിംശോൻ എന്തെല്ലാം ചെയ്യുവാൻ കഴിയുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമായതേ ഉള്ളൂ. ഉയർന്ന പ്രതീക്ഷയിൽ നിന്ന് നിരാശയിലേക്ക്, ശക്തിയിൽ നിന്ന് ബലഹീനതയിലേക്ക് അവൻ പോവുകയുണ്ടായി. ശിംശോന്റെ കഥ അതിൻ്റെ ഏറ്റവും നിഷേധാത്മകമായ, ഏറ്റവും നെഗറ്റീവായതിൻ്റെ പാരമ്യത്തിൽ എത്തുകയുണ്ടായി. തൻ്റെ പ്രതിജ്ഞകൾ ലംഘിച്ച് തൻ്റേതായിട്ടുള്ള രഹസ്യങ്ങളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഒരു വിടുവായനായി തീരുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ശരീരത്തിൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞ ശത്രുക്കൾ അവനെ പിടിക്കുകയും അന്ധനാക്കുകയും ജയിലിലടയ്ക്കുകയും അടിമയോടെന്ന പോലെ പെരുമാറുകയും ചെയ്തു. തങ്ങളോട് ഇതുവരെ ശിംശോൻ ചെയ്തതായ എല്ലാ കാര്യങ്ങൾക്കും ആ സമയം മുതൽ അവർ പ്രതികാരം ചെയ്യുവാൻ തുടങ്ങി. അവന്റെ ജീവിതത്തെ നരക തുല്യമാക്കി തീർത്തു. അവന്റെ പരാജയം അവന്റെ മാത്രമല്ല അവന്റെ ദൈവത്തിന്റെയും പരാജയമായി ഫിലിസ്തീയർ കണക്കാക്കി. അവന്റെ ജീവിത നിലവാരത്തെക്കുറിച്ചും ഇസ്രായേലിനോടും അവന്റെ കുടുംബത്തോടും അവന്റെ ദൈവത്തോടുമുള്ള അവന്റെ പരാജയത്തെക്കുറിച്ചും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ച ഒരു ഇടം കൂടിയായിരുന്നു ശിംശോന്റെ ഈ ഒരു സാഹചര്യം. ഉയർന്ന പ്രതീക്ഷയിൽ നിന്ന് നിരാശയിലേക്ക്, ശക്തിയിൽ നിന്ന് ബലഹീനതയിലേക്ക് അവൻ മാറി. പിന്നെ നമുക്ക് അവനെ കുറിച്ച് കാണുവാൻ സാധിക്കുന്നത് ബലഹീനതയിൽ നിന്ന് ശക്തിയിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തുന്ന ശിംശോനെയാണ്. ശിംശോനെയും അവന്റെ ദൈവത്തിന്റെ മേൽ തങ്ങളുടെ ദേവനായ ദാഗോന്റെ വിജയം ആഘോഷിക്കുവാൻ ഫിലിസ്തീരെല്ലാവരും ഒത്തുകൂടി. 5 ഫിലിസ്തീ രാജ്യങ്ങളിലെ പ്രഭുക്കന്മാരും 3000-ലധികം ആളുകളും അവിടെ സന്നിഹിതരായിരുന്നു. ശിംശോനെതിരായ തങ്ങളുടെ നേട്ടത്തിന്റെ ആഹ്ലാദവേളയിൽ അവൻ ശിംശോനെയും കൊണ്ടുവരുവാൻ തീരുമാനിച്ചു ഒരു പ്രതികാര ദാഹത്തോടെ. ശിംശോന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് വളരെ ജാഗരൂകരായി നിൽക്കുന്ന ആളുകളുടെ അകമ്പടിയോടെ അവശനായ നിലയിൽ പ്രാധാനികളുടെ സഭയിലേക്ക് അവനെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. അവനെ കൊണ്ടുവന്ന ശേഷം അവരുടെ കെട്ടിടങ്ങളെ താങ്ങി നിർത്തുന്ന 2 തൂണുകൾക്കിടയിൽ അവനെ ബന്ധിച്ച് ചാരി കിടത്തി. അവന്റെ കണ്ണുപോയെങ്കിലും അവൻ അപ്പോഴാണ് ശരിയായി ദൈവത്തെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചത്. അവൻ പ്രാർത്ഥിച്ചു. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 28-ാമത്തെ വാക്യം, എനിക്കൊരിക്കൽ കൂടി അങ്ങയുടെ ശക്തി നൽകണമേ എന്ന് തന്നെ ശക്തിപ്പെടുത്തുവാൻ കർത്താവിനോട് അഭ്യർത്ഥിച്ചു. ഫിലിസ്തീയർക്ക് വലിയ ഒരു തോൽവി വരുത്തുവാൻ അതുമൂലം അവന് സാധിച്ചു. അവന്റെ പ്രാർത്ഥന ദൈവത്തോടുള്ള സമർപ്പണത്തിന്റെ, സന്നദ്ധതയുടെ, പ്രതിബദ്ധതയുടെ പ്രതിഫലനമായിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ശിംശോൻ സിംഹത്തെ കൊന്നതും തന്നെ കെട്ടിയിരുന്ന പുതിയ കയറുകൾ പൊട്ടിച്ചതും കഴുതയുടെ താടിയല്ലുകൾ കൊണ്ട് 1000 പേരെ കൊന്നതും പോലെയുള്ള, അല്ലെങ്കിൽ തൂണുകൾ ഇളക്കി ഫെലിസ്തീനെ കൊന്നതും തന്റെ ജീവകാലത്തൊക്കെയും കൊന്നതിനേക്കാൾ അവസാന കാലത്ത് കൊന്നു എന്ന് പറഞ്ഞതെല്ലാം തന്നെ പുറമേ നിന്ന് നോക്കുമ്പോൾ ശിംശോന്റെ വീര്യപ്രവർത്തികളായി കണക്കാക്കാമെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ എല്ലാം പുറകിൽ ദൈവിക ശക്തിയായിരുന്നു വ്യാപരിച്ചത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ ശിംശോൻ തികച്ചും ബലഹീനനും ജഡീകനും ലൗകിക ആസക്തികളും നിറഞ്ഞ ഒരു സാധാരണ മനുഷ്യൻ ആയിരുന്നു. ഈ ലോകത്തെ അതിന്റെ മോഹങ്ങളെ ജയിക്കുന്നവനാണ് യഥാർത്ഥ ശക്തിശാലികൾ. എങ്ങനെ നമുക്ക് നമ്മുടെ ശക്തി ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും? എങ്ങനെ നമുക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ സാധിക്കും? ബൈബിൾ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. 1 യോഹന്നാൻ 5:4 നമ്മുടെ പിതൃ പാരമ്പര്യമോ നമ്മുടെ സ്വാധീനമോ നമ്മുടെ കായിക ശക്തിയോ ഒന്നുമല്ല നമുക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. മറിച്ച് ഈ ലോകത്തെ അതിൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും ജയിച്ച കർത്താവിലുള്ള വിശ്വാസത്താലാണ് നമുക്കതിന് സാധിക്കുക. നമ്മൾ നശിക്കണമെന്നുള്ളതാണ് സാത്താന്റെ ചിന്ത. നമ്മുടേതായിട്ടുള്ള ജീവിതം ഏറ്റവും ദുസ്സഹമായ അവസ്ഥയിൽ ആയിത്തീരണമെന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നതും സാഹചര്യങ്ങൾ ഒരുക്കി അതിലേക്ക് നമ്മളെ നയിക്കുന്നതും. നമ്മുടെ തീരുമാനങ്ങൾ സാത്താന്റെ തീരുമാനങ്ങൾക്ക്, സാത്താന്റെ ഭാവനയ്ക്ക് അനുരൂപമായി പോകരുത്. തിന്മയുടേതായിട്ടുള്ള വഴികളെ നമ്മൾ ദൈവീകമായിട്ടുള്ള ശക്തിയിൽ ആശ്രയിച്ചു വേണം തോൽപ്പിക്കാൻ. നമ്മുടെ ഫെലിസ്തീനെ നമ്മൾ തോൽപ്പിക്കേണ്ടത് നമ്മുടേതായിട്ടുള്ള ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം. നമ്മുടെ ശക്തി ഉപയോഗിച്ച്, നമ്മുടെ കായികപരമായിട്ടുള്ള ബലം ഉപയോഗിച്ച്, നമ്മുടെ സ്വാധീനങ്ങൾ ഉപയോഗിച്ച്, ഒരുപക്ഷെ നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള നമ്മുടെ നിക്ഷേപങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഈ ലോകത്തെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. നമ്മൾ പോരാടുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളോടുമല്ല, നമ്മൾ പോരാടുന്നത് ദുഷ്ടശക്തികളോടാണ്, അന്ധകാരത്തിൻ്റെ ശക്തികളോടാണ്. നമ്മളെ എതിർക്കുന്ന, നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന സാധാന്യമായ ജീവിത രീതികളോടാണ്. എങ്ങനെ നമുക്ക് ഈ രീതിയിൽ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജയിക്കുവാൻ സാധിക്കും? ഈ ലോകത്തെ ജയിച്ച കർത്താവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശക്തി സ്വീകരിക്കുവാൻ ദൈനംദിനം നമ്മൾ ഉത്സാഹിതരായിക്കൊണ്ട് നമ്മൾ ജീവിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൽ നിന്നും ജനിക്കുക. ഓരോ ജീവിത സാഹചര്യങ്ങളും ദൈവത്തെ തള്ളിപ്പറയുവാനും ദൈവത്തെ അകറ്റി നിർത്തുവാനുമാണ് സാത്താൻ ഒരുക്കുന്നത്. എന്നാൽ ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് അത് സകലവും അത് നന്മയ്ക്കായി തിരിച്ചറിയപ്പെടും, നന്മയ്ക്കായി മാറ്റപ്പെടും. ദൈവത്തിൽ നിന്നും ജനിക്കുക, ഈ ലോകത്തെ ജയിക്കുക, വിശ്വാസത്താൽ ജീവിക്കുക, സാത്താനാൽ നശിക്കാതിരിക്കുക, നമ്മുടെ തിന്മകളെ മരിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. തിന്മ നമ്മുടെ മേൽ ജയം പ്രാപിക്കാതെ നമുക്ക് വിശ്വാസത്താൽ ഈ ലോകത്തെ ജയിക്കുവാൻ ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തൃപ്പാദത്തിലേക്ക് അടിയങ്ങൾ ഒരിക്കൽ കൂടി കടന്നു വരട്ടെ. ഇന്നത്തെ തിരുവചന ചിന്തയിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരുന്നതുകൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ശക്തിയല്ല, ശിംശോനെ പോലെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ എല്ലാ സമയത്തും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ഞങ്ങളുടെ ജീവിത വഴികളെ നേരെയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒടുവിൽ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്നതായിട്ടുള്ള നിത്യ രാജ്യത്തിലേക്ക് ഞങ്ങൾക്ക് ചെന്നെത്തപ്പെടുവാൻ, വന്നു ചേരുവാൻ, അങ്ങയോടൊപ്പം വസിക്കുവാൻ അവിടുന്ന് കൃപ നൽകണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി പറയും. സകലവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
ിൽ യോഗ്യനായവൻ, സ്തോത്രം സ്തുതിക്കു യോഗ്യൻ, എല്ലാ പൂജയ്ക്കും യോഗ്യനായവൻ, രാജാധിരാജൻ കർത്താധികർത്തൻ രക്ഷിപ്പാൻ ശക്തനായവൻ, രാജാധിരാജൻ കർത്താധികർത്തൻ രക്ഷിപ്പാൻ ശക്തനായവൻ, സ്തോത്രം സ്തുതിക്കു യോഗ്യൻ, എല്ലാ പൂജയ്ക്കും യോഗ്യനായവൻ, സ്തോത്രം സ്തുതിക്കു യോഗ്യൻ, എല്ലാ പൂജയ്ക്കും യോഗ്യനായവൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.